ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ കുടുംബാംഗമോ സുഹൃത്തോ അടുത്ത ബന്ധുവോ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നത് സംബന്ധിച്ച് കുടിയേറ്റ സമൂഹത്തിൽപ്പെട്ടവർക്ക് സംശയങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന രീതികൾ ജന്മനാട്ടിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സഹോദരിയുടെ 3 ദിവസം പ്രായമുള്ള കുഞ്ഞ് ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് മരിച്ചതിന് ശേഷം എന്താണ് അടുത്ത നടപടിയെന്ന കാര്യം അറിയില്ലായിരുന്നുവെന്ന് മെൽബണിലുള്ള മാത്യു കുര്യാക്കോസ്.
കുടിയേറെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സഡൻ ഇൻസിഡന്റ് ആണ് എല്ലാവരുടെയും ജീവിതത്തില് മരണം എന്ന് പറയുന്നത്. വിളിക്കാതെ എത്തുന്ന ഒരു അതിഥിയെ പോലെ എത്തുന്നത് പെട്ടെന്ന് ആയതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് എന്ത് എന്നുള്ള ഒരു ഇതറിയില്ലായിരുന്നു. ആദ്യം ഉള്ള ഡിസ്കഷനിൽ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു. ബ്രദർ ഇൻ ലോ ഹി ഈസ് ഓൾസോ അപ്സെറ്റഡ്, ഹി ഈസ് ഓൾസോ ഡൗൺ, ഹി വാസ് ഓൾസോ ഡൗൺ. അപ്പോ ആദ്യം അവൻ പറഞ്ഞു നാട്ടിൽ കൊണ്ടുപോകണം, പിന്നെ കൺവിൻസ് ചെയ്ത് എല്ലാവരും കൺവിൻസ് ചെയ്ത് ബോഡി ഇവിടെ തന്നെ ചെയ്യാന്നുള്ള രീതിയിലായി. അവരുടെ ഫസ്റ്റ് കുഞ്ഞായിരുന്നു അത്. ശരിക്കും അൺസർട്ടനിറ്റി എന്ത് ചെയ്യും എന്നുള്ളതാണ് ശരിക്കും ഒരു അൺസർട്ടനിറ്റി ആയിട്ട് ഇരുന്നത്. നെക്സ്റ്റ് എന്താണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ചർച്ചയായിട്ടോ അല്ലെങ്കിൽ അമ്പലമായിട്ടോ അല്ലെങ്കിൽ മോസ്കാണി മോസ്ക് വഴിയോ അതിനുള്ള അറിവുള്ള എല്ലാവരും ഉണ്ട്.
പെട്ടെന്നുള്ള മരണവും കുടുംബാംഗത്തിന്റെ വിയോഗത്തെ തുടർന്നുമുള്ള ദുഃഖത്തിനിടയിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ പല രീതിയിലുമുള്ള വെല്ലുവിളികൾ ഉണ്ടാകാം. ഓസ്ട്രേലിയയിൽ മരണാനന്തര ചടങ്ങുകൾ നടത്തുവാനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഫ്യൂണറൽ ഡയറക്ടർമാർക്കാണുള്ളത്. അധികൃതരെ വിവരങ്ങൾ അറിയിക്കുന്നത് മുതൽ മരണാനന്തര ചടങ്ങുകളുടെ അവസാനം വരെയുള്ള നടപടികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത് ഫ്യൂണറൽ ഡയറക്ടർമാർക്കാണെന്ന് സിഡ്നി ഫ്യൂണറൽ കമ്പനിയിലെ ഫ്യൂണറൽ ഡയറക്ടറായ സ്കോട്ട് ഡങ്കോം ചൂണ്ടിക്കാട്ടുന്നു.
When someone does pass and you know the family members tend to go into shock and grief and really confused as to what to do, because not often people get to organize a funeral in their lifetime. And but when a time does come, the most important thing is to contact a funeral director, because they have all the knowledge, they have the understanding of everybody and the processes that are to go on, whether it be the bodies to remain in Australia or if it is to be repatriated overseas.
മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് മരണ സർട്ടിഫിക്കറ്റ് അഥവാ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഓസ്ട്രേലിയൻ ബർത്ത്സ് ഡെത്ത്സ് ആൻഡ് മാരേജസ് രജിസ്ട്രിയാണ് ഇത് ലഭ്യമാക്കുന്നതെന്ന് ന്യൂ സൗത്ത് വെയിൽസ് ബർത്ത്സ് ഡെത്ത്സ് ആൻഡ് മാരേജസ് രജിസ്ട്രിയിലെ ആക്ടിംഗ് രജിസ്ട്രാർ അമിത് പാതിയാർ.
Well, the role of birth, death and marriages across the country in relation to death, firstly, is really to ensure that we register the death that has taken place in our states or territory. Now, this is often done through our funeral directors, who we work quite closely with. They will provide us with the necessary information that we'll require, or part of the necessary information that we'll require, in order to register the death of someone.
മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഔദ്യോഗിക രേഖകളും ലഭിച്ചു കഴിഞ്ഞാൽ മരണാനന്തര ചടങ്ങുകൾ നടത്താവുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായി വരും. മരണകാരണം സ്ഥിരീകരിക്കാൻ കൊറോണറുടെ അന്വേഷണം പൂർത്തിയാക്കാനുള്ള കാലതാമസം നേരിടാമെന്ന് വിക്ടോറിയയിലെ ഡെപ്യൂട്ടി കൊറോണർ ജാക്കി ഹോക്കിൻസ്.
We investigate unexpected and unexplained deaths, including homicides, road accidents, suicides and overdoses. And there's about 7,000 cases a year in Victoria. And our role is to establish three specific things: the identity of the deceased, the cause of death, and the circumstances related to the death.
ഔദ്യോഗികമായ എല്ലാ രേഖകളും അനുമതികളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് മരണാനന്തര ചടങ്ങ് നടത്താൻ കഴിയുക. ഓസ്ട്രേലിയയിൽ ചിലവ് കൂടിയതും കുറഞ്ഞതുമായുള്ള സേവനങ്ങൾ ലഭ്യമാണ്. പുതിയ കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലവ് പ്രതിസന്ധിയാകാമെന്ന് മാത്യു കുര്യാക്കോസ്. വിവിധ ഫ്യൂണറൽ സർവീസുകളെ ബന്ധപ്പെട്ട് ഉചിതമായ സേവനം കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഞങ്ങള് ഫ്യൂ ഫ്യൂണറൽസിനെ വിളിച്ചിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരെല്ലാവരെയും നമുക്ക് ഫൈനാൻഷ്യലി നമ്മൾ അത്ര ആ സമയത്ത് നമ്മൾ അത്രയും സെക്യൂർ അല്ലായിരുന്നു അവരും. അപ്പോൾ നമുക്ക് നമ്മളുടേതായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു ഫ്യൂണറൽ വേണം എന്നുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് ഫ്യൂ കമ്പനീസിനെ വിളിച്ചു ചോദിച്ചിട്ടാണ് ലാസ്റ്റിലേക്ക് എത്തിയത്. ഗ്രേവി അടക്കം അവർ തന്നെ സെലക്ട് ചെയ്ത് വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സുഗമമായിരുന്നു.
ഒട്ടേറെ സാഹചര്യങ്ങളിൽ കുടിയേറ്റ സമൂഹങ്ങളിലെ കൂട്ടായ്മകൾ കുടുംബങ്ങൾക്ക് സഹായവുമായി മുന്നോട്ട് വരാറുണ്ട്. ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരും താൽക്കാലിക വിസകളിലുള്ളവരും ഓരോരുത്തരുടെയും പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളനുസരിച്ച് മരണാനന്തര ചടങ്ങ് ഓസ്ട്രേലിയയിൽ വെച്ച് നടത്താനോ മൃതദേഹം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുവാനോ തീരുമാനിക്കാറുണ്ട്. മൃതദേഹം കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുകയാണ് പൊതുവിൽ ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന രീതികളെന്ന് ഡൺഗോംബ് ചൂണ്ടിക്കാട്ടി.
There's burial, there's cremation, all different types within that as well. And it's up to the family, I guess, as to what they wish to, you know, choose and what were their loved ones or maybe what's their, you know, culture or their customs around, you know, the different types of funeral.
Aqua cremation പോലുള്ള മറ്റു രീതികൾ വിവിധ രാജ്യങ്ങളിൽ പ്രചാരത്തിലായി വരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില സാഹചര്യങ്ങളിൽ മരണാനന്തര ചടങ്ങ് ഓസ്ട്രേലിയയിൽ നടത്തിയതിനു ശേഷം ജന്മനാട്ടിലേക്ക് ചിതാഭസ്മം കൊണ്ടുപോകുന്നവരുമുണ്ട്. പലതരത്തിലുള്ള വിസകളിലുള്ളവർ ഓസ്ട്രേലിയയിലുള്ളതിനാൽ ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് വിവിധ എംബസികളെ മരണത്തെക്കുറിച്ചുള്ള വിവരവും മരണാനന്തര ചടങ്ങ് ഓസ്ട്രേലിയയിൽ നടത്തുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അറിയിക്കേണ്ടി വന്നേക്കാം. ഇതിനായുള്ള രേഖകൾ തയ്യാറാക്കുന്നതും വിവരങ്ങൾ അധികൃതരെ അറിയിക്കുന്നതും ഫ്യൂണറൽ ഡയറക്ടർമാരാണ്. കുടുംബങ്ങളുടെ അനുമതി തേടിയതിന് ശേഷമാണ് പല നടപടികളും പൂർത്തിയാക്കാൻ കഴിയുക.
When somebody does pass, the relevant documents need to be prepared, you know, and obviously approved before sending a body home or the ashes home as well. If the body's been cremated here and buried here, then there's no real process from a funeral director's point of view to advise an embassy as such. So if the family has chosen that they can't afford to bring the body home and they're here on a holiday visa or they're here on a working visa as such, the family will eventually advise the authorities as part of the process after the burial and cremation.
ചില സാഹചര്യങ്ങളിൽ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായി കൊറോണറുടെ അന്വേഷണം ആവശ്യമായി വരാറുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഓസ്ട്രേലിയയിലെ ബഹുസാംസ്കാരിക സമൂഹങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നടപടികൾ പൂർത്തിയാക്കാറെന്ന് ഡെപ്യൂട്ടി കൊറോണർ ജാക്കി ഹോക്കിൻസ് വ്യക്തമാക്കുന്നു.
Our processes in simple terms. And this document and some of our other documents can be found on our Coroner's Court website, and some of the documents have been translated into 15 of the most widely used languages.
ഓസ്ട്രേലിയയിലെ ബഹുസാംസ്കാരിക സമൂഹങ്ങളിലുള്ളവർക്ക് അവരവരുടെ മതപരമായ രീതികളും സാംസ്കാരിക രീതികളും അനുസരിച്ച് തന്നെ മരണാനന്തര ചടങ്ങുകൾ നടത്തുവാൻ ഓസ്ട്രേലിയയിൽ അവസരമുണ്ടെന്നും ഡംഗോംബ് ചൂണ്ടിക്കാട്ടുന്നു.
To be able to assist those cultures into doing what they're used to doing in their home country is just a beautiful part of what we do and how we do it as well. Not all funeral directors will do it. Some may specialize in a culture and others just may not have the skill set or the ability to be able to cater for it as well.
പലപ്പോഴും ജന്മനാട്ടിൽ നടത്തുന്ന രീതിയിൽ തന്നെ ചടങ്ങ് നടത്താനുള്ള സാഹചര്യമുണ്ടാകാമെന്നും ഡംഗോംബ് പറയുന്നു. എന്നാൽ ഇതിനായി വിവിധ ഫ്യൂണറൽ സേവനങ്ങൾ ഒരുക്കുന്ന കമ്പനികളെ നേരിട്ട് ബന്ധപ്പെട്ട് ഈ സേവനം ലഭ്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിയുടെ മരണശേഷം ഇതിന്റെ വിവരം അധികൃതരെയും വിവിധ കമ്പനികളെയും അറിയിക്കേണ്ടത് ആവശ്യമാണ്. ഇത് എളുപ്പമാക്കുന്നതിനുള്ള സേവനമാണ് ഡെത്ത് നോട്ടിഫിക്കേഷൻ സർവീസ്. ബാങ്കുകളും വൈദ്യുതി കമ്പനികളും ഉൾപ്പെടെ 70 കമ്പനികളെ സൗജന്യമായി വിവരം അറിയിക്കാൻ കഴിയുമെന്ന് അമിത് പാതിയാർ ചൂണ്ടിക്കാട്ടുന്നു.
So this is a free national government service that allows an individual really to notify multiple organizations of a death via a single online platform.
ഇതിനുപുറമെ ഡെത്ത് നോട്ടിഫിക്കേഷൻ സർവീസിന്റെ വെബ്സൈറ്റിൽ ബഹുസാംസ്കാരിക സമൂഹത്തിന് സഹായമായി പരിഭാഷാ സേവനങ്ങളും ഒരുക്കിയിട്ടുണ്ട്.